2024 ഒക്ടോബർ 7 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കാട്ടൂർ കടവിൽ നിന്ന് ഒരു തോണി. ബാസിപ്പാങ്ങിൽ എഴുതുന്നു, രാഷ്ട്രീയ നോവലുകളുടെ നിരയിലാണോ കാട്ടൂർ കടവ് എന്നാണ് ചോദ്യമെങ്കിൽ അങ്ങനെ ആകുമോ എന്നറിയില്ലെന്നാകും അശോകൻ ചെരുവലിന്റെ മറുപടി. പക്ഷേ അടിവരയിട്ട് അദ്ദേഹം പറയുന്നു, ഇതൊരു രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള കൃതിയല്ല, സമകാലിക സമൂഹത്തെ വിലയിരുത്താനുള്ള സാമൂഹ്യ മുന്നേറ്റത്തിന്റെ നേർക്കാഴ്ചയാണ്. മലയാളത്തിലെ മികച്ച രാഷ്ട്രീയ നോവലുകളിൽ ഒന്നായ കാട്ടൂക്കടവ് വിശേഷിപ്പിക്കപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. നവോത്ഥാന കാലത്തെ ജനാധിപത്യവൽക്കരണം, സവർണ ഫ്യൂഡിലിസത്തിന്റെ തകർച്ച, ദളിത് അവർണ വിഭാഗങ്ങളുടെ സ്വതാരാഷ്ട്രീയം, ദേശീയ പ്രസ്ഥാനത്തെ തുടർന്നുള്ള ദളിത് വിമോചനം, ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ്, അങ്ങനെ പലതും നോവലിൽ കഥാപാത്രങ്ങളായും കഥകളായും കടന്നുവരുന്നു. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപം കാട്ടൂരിൽ ജനിച്ചു വളർന്ന അശോകൻ ചരുവിലിന്റെ ആത്മാശംസകളേറെയുണ്ട് ഈ കൃതി. ആത്മവിചാരണ നടത്തുന്ന കെ എന്ന എഴുത്തുകാരന്റെ കഥാപാത്രം ഒരുവേളെ കഥാകാരൻ തന്നെയാകും. ഈ കഥാപാത്രത്തിനെതിരെ ദിമിത്രി എന്ന കഥാപാത്രം പ്രതിനായകനായി വരുന്നു. കാട്ടൂരിന് പരിസരത്തുള്ള പ്രസ്ഥാനങ്ങളും ജീവിതങ്ങളുമെല്ലാം നോവലിന്റെ അടിവേരാകുന്നു. മീനാക്ഷി എന്ന ദളിത് കഥാപാത്രം തന്നെ ഉദാഹരണം. പാർട്ടിയുടെ ഭാഗമായ മീനാക്ഷിയുടെ ഉയർന്ന ജാതിയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവുമായുള്ള പ്രണയവും വിവാഹവും അവരുടെ മകൻ പ്രധാന കഥാപാത്രമാകുന്നതുമെല്ലാം നോവൽ അടിവരയിടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് ആയവർക്ക് കാട്ടൂർ കടവ് ഒരു അനുഭവമായി തീർന്നുവെന്ന് വിശേഷിപ്പിച്ചവരും ഉണ്ട്. ഇതൊരു ദേശ കേന്ദ്രീകൃത കൃതിയാണെന്ന് വിലയിരുത്തുമ്പോൾ അതിന്റെ ഒരു സവിശേഷത ഡോക്ടർ എം ലീലാവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മലയാളത്തിലെ മറ്റ് ദേശ കേന്ദ്രീകൃത കൃതികൾ അല്ലാതെ സവിശേഷത ദേശപരിമിതികൾക്കപ്പുറമുള്ള കാലബദ്ധമായ രാഷ്ട്രീയാവസ്ഥ, അതിലുൾപ്പെട്ട സാമാന്യരെ എത്ര ആഴത്തിൽ ബാധിച്ചുവെന്ന് അനുഭവപ്പെടുത്തുന്ന ആഖ്യാനമാണ് ഇത്. വർഷങ്ങൾക്ക് മുൻപ് ഈ രചനയുടെ ഉറവകൾ എഴുത്തുകാരനിൽ ഊറിക്കൂടിയിരുന്നു. പക്ഷേ കോവിഡ് കാലത്താണ് രൂപരേഖ തയ്യാറായത്. അന്ന് മകനൊപ്പം ജർമ്മനിയിൽ എന്നാണ് കാട്ടൂർക്കടവിന്റെ പരിസരങ്ങൾ കുറിച്ചുവെച്ചത്. 2018 പ്രളയവും പ്രധാന വിഷയമായി നോവലിൽ കടന്നുവന്ന പ്രളയത്തിൽ തകർന്ന ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയുള്ള ജീവിത ഗ്രന്ഥവും കൂടി ഉണ്ടെന്ന് പറയാം. എഴുതി തുടങ്ങി 6 മാസത്തിനുള്ളിൽ നോവൽ പിറന്നു. കനോലി കനാലിന്റെ പരിസരത്തെ അങ്ങാടികളും കാട്ടൂരങ്ങാടിയും ഈഴവ ക്രിസ്ത്യാനി വിഭാഗങ്ങളിലുള്ളവരും സിലോണിൽ പോയ നാട്ടുകാരുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി കയറി വന്നത് ജർമ്മനിയിൽ ഇരുന്നാണ്. കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകാട് ഇടശ്ശേരി പത്മരാജൻ മുട്ടത്തുവർക്കി അബുദാബി ഷട്ടി തുടങ്ങിയ അവാർഡുകൾ നേടിയിട്ടുണ്ട്. കാട്ടൂർ കടവിന് ലഭിച്ച ആദ്യ ബഹുമതിയാണ് ഇത്. കാരളം ഹൈസ്കൂൾ, നാട്ടിക എസ് എൻ കോളേജ്, ഇരിങ്ങാലക്കുട എസ് എൻ ട്രെയിനിംഗ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അശോകൻ ചെരുവിലിന്റെ വിദ്യാഭ്യാസം. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റായ അശോകൻ ചെരുവിൽ രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായിരുന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം വൈസ് പ്രസിഡന്റായ അദ്ദേഹം മുൻപ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. സൂര്യകാന്തികളുടെ നഗരം, പരിചിത ഗന്ധങ്ങൾ, ഒരു രാത്രിക്ക് ഒരു പകൽ, മരിച്ചവരുടെ കടലിൽ, കഥകളിലെ വീട്, ദൈവ വിശ്വാസത്തെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം, ചിമ്മിനി വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ലോകം, കങ്കാരു നൃത്തം, അശോകൻ ചെരുവലിന്റെ കഥകൾ, ക്ലർക്കുമാരുടെ ജീവിതം, കാട്ടൂർ കടവിലെ ക്രൂര കൃത്യം, ചതുരവും സ്ത്രീകളും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. അധ്യാപകനായിരുന്ന സി എ രാജന്റെയും വി എ ചന്ദ്രമോഹനയുടെയും മകനാണ്. ഇരിങ്ങാലക്കുട അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ച് മാനേജറായിരുന്ന പരേതയായ രഞ്ജിനിയാണ് ഭാര്യ. മക്കൾ രാജ, അശോകൻ, ഹരികൃഷ്ണൻ. മരുമക്കൾ നാദിയ, ഷെറിൻ ആൻഡ് മാത്യു. ഒരു നാടിന്റെ സാമൂഹ്യ പരിവർത്തനവും ജീവിതങ്ങളും എല്ലാം കൃതിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. വളരെ വലിയ എഴുത്തുകാർക്ക് കിട്ടിയ അവാർഡാണ് വയലാർ അവാർഡ്. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ ചരിത്രം ഈ നോവലിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നോവൽ മാത്രമല്ല എന്റെ ജീവിതം തന്നെയാണ് കാട്ടൂർ കടവ്, അശോകൻ ചെരുവിൽ.